ಆಕಾಶವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടത്തിൽ 61.76% പോളിംഗ് രേഖപ്പെടുത്തി. അവസാന ഘട്ടത്തിലേക്കുള്ള പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. ഡൽഹി വിവേക് വിഹാറിൽ കുട്ടികളുടെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 6 നവജാത ശിശുക്കൾക്ക് ജീവഹാനി. അനുശോചിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. 77-ാമത് ക്യാൻ ചലച്ചിത്രമേളയിൽ തിളങ്ങി ഇന്ത്യ. പായൽ കപാഡിയയുടെ ഹിന്ദി മലയാളം ചിത്രം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഗ്രാൻഡ് പ്രീ പുരസ്കാരം കരസ്ഥമാക്കി. സന്തോഷ് ശിവന് പിയർ ആന്റണോ പുരസ്കാരം. റെമൽ ചുഴലിക്കാറ്റ് പശ്ചിമബംഗാളിലെ സാഗർ ദ്വീപിന് തെക്ക് ഭാഗത്ത് തീവ്ര ചുഴലിക്കാറ്റായി മാറിയതായി കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ മഴ തുടരും. ഐപിഎൽ ക്രിക്കറ്റ് കിരീട ജേതാക്കളെ ഇന്നറിയാം. ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. ഇന്നലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടത്തിൽ 61.76% പോളിംഗ് രേഖപ്പെടുത്തി. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 58 പാർലമെന്റ് മണ്ഡലങ്ങളിലും നടന്ന പോളിംഗ് സമാധാനപരമായിരുന്നു. ഉത്തർപ്രദേശിലെ 14, ഹരിയാനയിലെ 10, ബീഹാറിലെയും പശ്ചിമബംഗാളിലെയും 8 വീതം സീറ്റിലേക്കും ഡൽഹിയിലെ 7 സീറ്റിലേക്കും ഒഡീഷയിലെ 6, ജാർഖണ്ഡിലെ 4, ജമ്മുകശ്മീരിലെ 1 പാർലമെന്റ് മണ്ഡലത്തിലേക്കുമാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത്. ജമ്മുകശ്മീരിലെ അനന്ത്നാഗ് രജൌരി പാർലമെന്ററി മണ്ഡലത്തിൽ 54%-ത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തി. കഴിഞ്ഞ 35 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പോളിംഗാണിത്. ബീഹാറിൽ 55%-ത്തോളവും ഹരിയാനയിൽ 62%-ത്തിലധികവും ജാർഖണ്ഡിൽ 64%-ത്തോളവും ഡൽഹിയിൽ 58%-ത്തോളവും പോളിംഗ് രേഖപ്പെടുത്തി. ഒഡീഷയിൽ 71%-ത്തോളം പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ഉത്തർപ്രദേശിൽ 54%-ത്തിലേറെയും പശ്ചിമബംഗാളിൽ 80%-ത്തിലധികവും പോളിംഗ് രേഖപ്പെടുത്തി. 889 സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ മത്സരരംഗത്തുണ്ടായിരുന്നത്. അതേസമയം മൂന്നാം ഘട്ടമായി ഒഡീഷ നിയമസഭയിലെ 42 സീറ്റുകളിൽ നടന്ന വോട്ടെടുപ്പിൽ 71% പോളിംഗ് രേഖപ്പെടുത്തി. ആറാം ഘട്ടം അവസാനിച്ചതോടെ 28 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 486 പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കുമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് പൂർത്തിയായി. അരുണാചൽ പ്രദേശ്, സിക്കിം, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെയും ഒഡീഷയിലെ 105 സീറ്റുകളിലേക്കുമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പും പൂർത്തിയായി. 57 പാർലമെന്റ് മണ്ഡലങ്ങളിൽ അടുത്തമാസം 1-ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ്. എല്ലാ ഘട്ടങ്ങളുടെയും വോട്ടെണ്ണൽ അടുത്തമാസം 4-ന് നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണം പുരോഗമിക്കുന്നു. ബിജെപിയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിൽ 3 റാലികൾ നടത്തും. മിർസാപൂർ, ഘോഷി, ബസ്ഗാവ് എന്നിവിടങ്ങളിലാണ് റാലികൾ നടക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മിർസാപൂർ, ചന്ദൌലി, ഗാസിപൂർ, ഗോരഖ്പൂർ എന്നിവിടങ്ങളിൽ റാലികൾ നടത്തും. ഉത്തർപ്രദേശിലെ 13 സീറ്റുകളിലേക്കാണ് ജൂൺ 1 അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം സീറ്റായ വാരാണസിയും ഈ ഘട്ടത്തിൽ ഉൾപ്പെടുന്നു. ബീഹാറിൽ എൻഡിഎയുടെയും മഹാസഖ്യത്തിന്റെയും മറ്റു പാർട്ടികളുടെയും നേതാക്കൾ തുടർച്ചയായി റാലികൾ നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെയും ഘട്ട പ്രചാരണം ശക്തമാക്കി. എൻഡിഎ സ്ഥാനാർത്ഥികളെ പിന്തുണച്ച് മുതിർന്ന ബിജെപി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് 2 പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും. കാരക്കാട്ട്, സസാറാം പാർലമെന്റ് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് റാലികളെ ശ്രീ ഷാ അഭിസംബോധന ചെയ്യും. ബിജെപി അധ്യക്ഷൻ ജെപി നദ്ദ ഇന്ന് ജഹാനാബാദ്, ആരാ, നളന്ദ ലോക്സഭാ മണ്ഡലങ്ങളിലെ പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും. ജെഡിയു അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ, എൽജെപി രാംവിലാസ് മേധാവി ചിരാഗ് പാസ്വാൻ, മറ്റ് എൻഡിഎ നേതാക്കളും തെരഞ്ഞെടുപ്പ് റാലികളിൽ സംസാരിക്കും. ആർജെഡി, കോൺഗ്രസ് ഇടതു പാർട്ടികളിലെ മഹാസഖ്യത്തിന്റെ നേതാക്കളും ഇന്ന് പ്രചാരണത്തിനിറങ്ങും. ജമ്മുകശ്മീരിലെ അനന്ത്നാഗ് രജൌരി പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ ചരിത്രപരമായ പോളിംഗ് രേഖപ്പെടുത്തിയ ജനങ്ങളെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അഭിനന്ദിച്ചു. കൂടാതെ 5 പാർലമെന്റ് മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് സമയത്ത് വിപുലമായ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയ ജമ്മുകശ്മീർ പോലീസിനെയും സുരക്ഷാസേനയെയും അദ്ദേഹം അഭിനന്ദിച്ചു. ആകെ 5 ഘട്ടങ്ങളിലായി 5 പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നടന്ന 58% പോളിംഗ് സർവകാല റെക്കോർഡാണ്. ഡൽഹിയിൽ വിവേക് വിഹാർ ഏരിയയിലെ കുട്ടികളുടെ ആശുപത്രിയിൽ ഇന്നലെയുണ്ടായ വൻ തീപിടുത്തത്തിൽ 6 നവജാത ശിശുക്കൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തീപിടുത്തത്തിൽ നിന്ന് 12 നവജാത ശിശുക്കളെ രക്ഷപ്പെടുത്തി. നിലവിൽ 1 കുഞ്ഞ് തീവ്രപരിചരണ വിഭാഗത്തിലാണ്. മറ്റ് 5 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാത്രി 11:30 സംഭവമുണ്ടായത്. അഗ്നിശമന സേനയുടെ 16 യൂണിറ്റുകളെത്തിയാണ് തീയണച്ചത്. തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഡൽഹി വിവേക് വിഹാറിലെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ കുട്ടികൾ മരിച്ച സംഭവം ഹൃദയഭേദകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കുട്ടികളുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ഈ ആഘാതം താങ്ങാൻ ദൈവം ശക്തി നൽകട്ടെ എന്നും അവർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംഭവത്തിൽ താൻ അതീവ ദുഃഖിതനാണെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പറഞ്ഞു. ജീവൻ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ കുടുംബാംഗങ്ങളെ അദ്ദേഹം അനുശോചനം അറിയിച്ചു. തീപിടുത്ത ദുരന്തം ഹൃദയഭേദകമാണെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മരിച്ച കുഞ്ഞുങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ താനും പങ്കുചേരുന്നതായി അദ്ദേഹം പറഞ്ഞു. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗുജറാത്തിലെ രാജ്കോട്ട് അമ്യൂസ്മെന്റ് പാർക്കിലുണ്ടായ വൻ തീപിടുത്തിൽ മരണം 28 ആയി. ദുരന്തത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. രാജ്കോട്ടിലെ TRP ഗെയിംസ് സോണിൽ ഇന്നലെ വൈകിട്ടാണ് തീപിടുത്തമുണ്ടായത്. തെക്കൻ കശ്മീരിലെ കുൽഗാം ജില്ലയിലെ നിപ്പോറ മേഖലയിലുണ്ടായ വാഹനാപകടത്തിൽ 4 പഞ്ചാബ് സ്വദേശികൾ മരിക്കുകയും 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഖാസിഗുണ്ടിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുകയായിരുന്ന വാഹനം നിപ്പോറ മേഖലയിലെ ഗ്രിഡ് സ്റ്റേഷന് സമീപം റോഡിൽ നിന്ന് തെന്നിമാറിയാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AERNews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
ബംഗാൾ ഉൾക്കടലിന്റെ വടക്കുഭാഗത്ത് രൂപപ്പെട്ട റെമൽ ചുഴലിക്കാറ്റ് പശ്ചിമബംഗാളിലെ സാഗർ ദ്വീപിന് 270 കിലോമീറ്റർ തെക്കും തെക്ക് കിഴക്കുമായി തീവ്ര ചുഴലിക്കാറ്റായി മാറിയെന്ന് കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 135 കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന റെമൽ ചുഴലിക്കൊടുങ്കാറ്റ് ഇന്ന് അർദ്ധരാത്രിയോടെ വടക്കോട്ട് നീങ്ങി കൂടുതൽ ശക്തി പ്രാപിച്ച് ബംഗ്ലാദേശിനെയും അതിനോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ തീരങ്ങളെയും ബാധിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. 21 മണിക്കൂർ നേരത്തേക്ക് കൊൽക്കത്ത വിമാനത്താവളത്തിൽ നിന്ന് വിമാനങ്ങൾ സർവീസ് നടത്തുകയില്ലെന്ന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വക്താവ് അറിയിച്ചു. കേരളത്തിൽ ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും തുടരുന്നതിനാൽ കേരള തീരത്തുനിന്ന് കടലിൽ മീൻപിടിക്കാൻ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത തുടരണം. 77th കാൻ ചലച്ചിത്രമേളയിൽ തിളങ്ങി ഇന്ത്യ. മികച്ച രണ്ടാമത്തെ ചിത്രം, അൺസേർട്ടൻ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടി, ഛായാഗ്രാഹക മികവ് എന്നീ വിഭാഗങ്ങളിലാണ് രാജ്യത്തിന്റെ അഭിമാന നേട്ടം. പായൽ കപ്പാടിയ സംവിധാനം ചെയ്ത ഹിന്ദി മലയാളം ചിത്രം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഗ്രാൻഡ് പ്രീ പുരസ്കാരം കരസ്ഥമാക്കി. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യം ഇന്ത്യൻ സിനിമ എന്ന ചരിത്ര നേട്ടവും ചിത്രം സ്വന്തമാക്കി. 80% മലയാള ഭാഷയിലുള്ള ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ചത് മലയാളി താരങ്ങളായ കനി കുസൃതിയും ദിവ്യപ്രഭയുമാണ്. പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ സന്തോഷ് ശിവന് ചലച്ചിത്രമേളയിൽ പിയർ ആന്റണോ പുരസ്കാരം നൽകി ആദരിച്ചു. ഐപിഎൽ ക്രിക്കറ്റ് 17th സീസൺ ഫൈനലിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
ചെന്നൈ മഹാനഗരത്തിനൊപ്പം ക്രിക്കറ്റ് പ്രേമികളും ഒരുങ്ങിക്കഴിഞ്ഞു. ബാറ്റിംഗ് വെടിക്കെട്ടിന്റെ വിസ്മയ കാഴ്ചയ്ക്ക് കണ്ണും കാതും തുറന്നുവച്ച്. 66 ദിവസങ്ങൾ നീണ്ട ഐപിഎൽ മാമാങ്കത്തിന്റെ കലാശപ്പോരിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും മുഖാമുഖമെത്തുമ്പോൾ പോരാട്ടം തീപാറുമെന്നുറപ്പ്. ഇന്നിംഗ്സിന്റെ ഏത് ഘട്ടത്തിലും പൊട്ടിത്തെറിക്കാൻ വെമ്പുന്ന ബാറ്റർമാരുടെ രണ്ടും കൽപ്പിച്ച ബലപരീക്ഷണമാകും ഇന്നത്തെ ഫൈനൽ. ഓപ്പണിംഗിലും മധ്യനിരയിലും ഫിനിഷിംഗിലും ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം. ഹൈദരാബാദിന്റെ ട്രാവിസ് ഹെഡ് അഭിഷേക് സഖ്യത്തിനെതിരെ കൊൽക്കത്ത നിരയിൽ സുനിൽ നരെയിൻ ഫിൽസാട്ട് നയിക്കുന്ന ബറ്റാലിയനുണ്ട്. ബൌളിംഗിൽ അല്പം മേൽക്കൈ കൊൽക്കത്തയാണെങ്കിലും നടരാജനും കമ്മിൻസും ഫോമിലേക്ക് ഏറുന്നാൽ ഹൈദരാബാദിന്റെ സാധ്യതകളെ തള്ളിക്കളയാനാവില്ല. എല്ലാ കണക്കുകൾക്കും ഇനി കടലാസിൽ വിശ്രമിക്കാം. ജയിക്കാനുള്ള നിശ്ചയദാർഢ്യം മാത്രം കൈമുതലാക്കിയ തുല്യർ കളന്നിറയുമ്പോൾ പ്രവചനം അസാധ്യം.
ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് ഇന്ന് തുടക്കം. ഇടവേളയ്ക്ക് ശേഷം ഗ്രാൻഡ്സ്ലാം കോർട്ടിൽ തിരിച്ചെത്തുന്ന സ്പാനിഷ് താരം റാഫേൽ നദാലിന്റെ അവസാന ഫ്രഞ്ച് ഓപ്പണായിരിക്കും ഇതെന്നാണ് റിപ്പോർട്ട്. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവയാണ് ആദ്യ മത്സരത്തിൽ നദാലിന്റെ എതിരാളി. ഇന്ന് ഉച്ചതിരിഞ്ഞാണ് നദാലിന്റെ മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടത്തിൽ 61.76% പോളിംഗ് രേഖപ്പെടുത്തി. അവസാനഘട്ടത്തിലേക്കുള്ള പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. ഡൽഹി വിവേക് വിഹാറിൽ കുട്ടികളുടെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 6 നവജാത ശിശുക്കൾക്ക് ജീവഹാനി. അനുശോചിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. 77-ാമത് കാൻ ചലച്ചിത്രമേളയിൽ തിളങ്ങി ഇന്ത്യ. പായൽ കപാഡിയയുടെ ഹിന്ദി മലയാളം ചിത്രം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഗ്രാൻഡ് പ്രീ പുരസ്കാരം കരസ്ഥമാക്കി. സന്തോഷ് ശിവന് പിയർ ആന്റണോ പുരസ്കാരം. റെമൽ ചുഴലിക്കാറ്റ് പശ്ചിമബംഗാളിലെ സാഗർ ദ്വീപിന് തെക്കുഭാഗത്ത് തീവ്ര ചുഴലിക്കാറ്റായി മാറിയതായി കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ മഴ തുടരും. ഐപിഎൽ ക്രിക്കറ്റ് കിരീട ജേതാക്കളെ ഇന്നറിയാം. ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.